إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطاب സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഈദുൽ അദ്ഹയുടെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സ്മരിക്കപ്പെടുന്ന ഒരു പേരാണ് അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗ സമ്പന്നമായ ജീവിതം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരാൻ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ثم اوحينا اليك ان اتبع ملة ابراهيم حنيفا وما كان من المشركين. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരണം. ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആലു ഇംറാൻ സൂറത്തിലും അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ അല്ലാഹു തആല നമ്മളോട് പിന്തുടരാൻ പറഞ്ഞിട്ടുള്ള മില്ലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉർസിൽതു ബിഹനീഫിയതിൻ സംഹ, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഹനീഫിയതുൻ സംഹ, അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസ സംഹിതകൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ബാക്കിയായിട്ടുള്ള ദീനാണ് സംഹ. അതിന്റെ അഖ്ലാഖിന്റെ വിഷയത്തിൽ, സ്വഭാവ ഗുണങ്ങളുടെ വിഷയത്തിൽ വിശാലതയുള്ള ഒരു ദീനുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദീനിന്റെ ബാക്കി തന്നെയാണ് ഇസ്ലാം, അഥവാ നമ്മൾ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇവിടെ എത്തിച്ചിട്ടുള്ള ദീൻ, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിന്റെ ബാക്കിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് ആര് അകന്നു പോകുന്നുവോ, അതിനെ ആര് ഒഴിവാക്കുന്നുവോ, അല്ലാഹു തആല പറഞ്ഞു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിയ നഫ്സഹ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തെ ഒഴിവാക്കുകയില്ല എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിനെ പിന്തുടരണം, അദ്ദേഹത്തിന്റെ മാർഗം അനുധാവനം ചെയ്യണം എന്നുള്ളത് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിനുള്ള പ്രത്യേകതകൾ തന്നെ ധാരാളമാണ്. അദ്ദേഹത്തിന്റെ ത്യാഗ സമ്പന്നമായ ജീവിതം എന്ന് പറയുന്നത് ഒരു നല്ല വാക്ക് പറയാൻ വേണ്ടി അതിശയോക്തി കലർത്തി പറയുന്ന ഒരു വാചകമല്ല, തീർത്തും ത്യാഗസമ്പന്നമായ വലിയൊരു ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ മാത്രം പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളും എടുത്തു പരിശോധിച്ചാൽ ധാരാളം വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അത്രമാത്രം ഗുണങ്ങളുള്ള, നല്ല ഗുണങ്ങളുള്ള മഹാനായ പ്രവാചകനായിരുന്നു അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സലാം എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് നിരവധി അനവധി ഗുണങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ രണ്ട് ഗുണങ്ങളെ സംബന്ധിച്ചാണ്, അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഒരു സംസാരം ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സബർ, ക്ഷമയും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശുക്ർ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ള ഈ രണ്ട് ഗുണങ്ങൾ, സബറും ശുക്റും. സബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷമ എന്നുള്ളതാണല്ലോ, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക. ഈ രണ്ട് ഗുണങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകം ഉണ്ടായിരുന്നു. അത് ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കൽ നിർബന്ധമായിട്ടുള്ള ഗുണമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് കാണാം, അസ്സബ്റു വാജിബുൻ ബിഇജ്മാഇൽ ഉമ്മ, സബർ, ക്ഷമ എന്നുള്ളത് നിർബന്ധമാണ് എന്നത് ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള വിഷയമാണ്, ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ഒരു വിശ്വാസി ക്ഷമിക്കേണ്ടതുണ്ട്, അവന് ക്ഷമിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, വഹുവ നിസ്ഫുൽ ഈമാൻ, സബർ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. ഫഇന്നൽ ഈമാന നിസ്ഫാനി, ഈമാൻ എന്നുള്ളത് രണ്ട് പകുതികളാണ്. ഈമാൻ രണ്ട് പകുതികളാണ്, നിസ്ഫുൻ സബറുൻ വനിസ്ഫുൻ ശുക്ർ. അതിന്റെ ഒരു പകുതി സബറാണെങ്കിൽ മറ്റൊരു പകുതി ശുക്റാണ്. അപ്പൊ സബറും ശുക്റും കൂടിയതാണ് ഈമാൻ. ഒരാൾക്ക് സബർ എന്ന് പറയുന്ന ഗുണവും ശുക്ർ എന്ന ഗുണവും ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും മുഅ്മിനാകാൻ സാധിക്കുകയില്ല. അവന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടായിരിക്കണം. ഈമാനിന്റെ രണ്ട് പകുതികളാണ് ക്ഷമിക്കുക എന്നുള്ള ഗുണം, അതുപോലെ തന്നെ നന്ദി കാണിക്കുക എന്നുള്ള ഗുണം. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും സത്യവിശ്വാസി തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി, അള്ളാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവന് ശുക്ർ കാണിക്കുക, നന്ദി കാണിക്കുക എന്നുള്ളതും സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയായിരിക്കും സത്യവിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ. അത്ഭുതമാണ് സത്യവിശ്വാസിയുടെ കാര്യം. ഇൻ അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും ഖൈറു തന്നെയാണ്. യഥാർത്ഥ സത്യവിശ്വാസിയുടെ കാര്യങ്ങളൊക്കെ ഖൈറാൻ, അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാൻ. ലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, എല്ലാ കാര്യവും ഖൈറാവുക എന്നുള്ളത് വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഒരു കാഫിറിനത് ലഭിക്കുകയില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കത് ലഭിക്കുകയില്ല. അള്ളാഹുൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് അതിൽ എല്ലാ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ സന്തോഷങ്ങളും അവന് ഖൈറു തന്നെ. ഒരു കവി പറഞ്ഞതുപോലെ, അദ്ദഹുറു യൗമാനി യൗമുല്ലക വയൗമുന അലൈക്, കാലമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, രണ്ട് ദിവസമാണ്. ഒന്ന് നിനക്ക് അനുകൂലമായ ദിവസമാണെങ്കിൽ മറ്റൊന്ന് നിനക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. എല്ലാ ദിവസവും സന്തോഷം എന്നുള്ളത് ഒരിക്കലും ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും എല്ലാ സമയത്തും പ്രയാസം എന്നുള്ളതും ഉണ്ടാവുകയില്ല. ഒരിക്കൽ നിനക്ക് പ്രയാസമാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നിനക്ക് സന്തോഷമായിരിക്കും, നിനക്ക് സുഖമായിരിക്കും. ഇത് ഈ ലോകത്ത് നടക്കുന്ന നടപടിയാണ്, അത് അല്ലാഹു തആലയുടെ ഒരു സുന്നത്താൻ. ആ സമയത്തൊക്കെ സത്യവിശ്വാസി എന്താണ് ചെയ്യുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അസാബത്ഹു സറാഹ, ഇൻ അസാബത്ഹു സറാഉ ശകർ, അവനൊരു സന്തോഷം ബാധിച്ചാൽ, അവനൊരു അനുഗ്രഹം ലഭിച്ചാൽ അവൻ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതനു ഖൈറാൻ, അവനൊരു നിഅമത്ത് ലഭിച്ചു, അതിന് അള്ളാഹുവിന് ശുക്ർ കാണിച്ചാൽ അത് ഇബാദത്താണ്, അവനതുകൊണ്ട് പുണ്യമുണ്ടാകും. വൈൻ അസാബത്ഹു ദറാഉ, അവനൊരു പ്രയാസം ഉണ്ടായാലോ, അവനൊരു ദുരിതം ബാധിച്ചാലോ, അവൻ സബറ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവനും, അതുപോലെ തന്നെ സന്തോഷമുണ്ടാകുമ്പോൾ, അനുഗ്രഹമുണ്ടാകുമ്പോൾ അവൻ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്നവനുമാണ്. ഈ രണ്ടവസ്ഥയിലെ സത്യവിശ്വാസി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശുക്റാണോ സബറാണോ, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ള പ്രവർത്തനമാണോ, അള്ളാഹു ഒരു പരീക്ഷണം നൽകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണോ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യം? അബൂ സഹിൽ അസ്സഅലൂഖി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഹുമാ ഫീ മഹല്ലിൽ ഇസ്തിവ, അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. സബറും ശുക്റും ഒരുപോലെ തന്നെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഈ സബറും ശുക്റും അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്താണ് അത്? ഒരുപോലെ തന്നെയാണ്. എപ്പോഴാണ് അത് ഒരുപോലെയാകുന്നത്? ഫശ്ശുക്റു വളീഫത്തുസ്സറാ, ശുക്ർ എന്ന് പറയും, നന്ദി എന്ന് പറയുന്നത് സന്തോഷമുണ്ടാകുമ്പോൾ കാണിക്കേണ്ട ചുമതലയാണ്. എന്നാൽ വസ്വബുർ വളീഫത്തു ദർറാ, ക്ഷമ എന്നുള്ളത് പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടും ഒരുപോലെ തന്നെ, സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ സ്വബുർ എന്ന് പറയുന്ന ഇബാദത്താണ് അവരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അവരൊരു ഖൈർ ഉണ്ടാകുമ്പോൾ ശുക്ർ എന്ന് പറയുന്ന ധാരാളം അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അവരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ നിലക്കാകുമ്പോൾ സത്യവിശ്വാസിയുടെ കാര്യം എന്നും ഖൈറു തന്നെ. എന്തു ബാധിച്ചാലും ഒരു നന്മയുണ്ടായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസമുണ്ടായാലും അവന് യാതൊന്നും സംഭവിക്കാനില്ല, സത്യവിശ്വാസി എപ്പോഴും ഖൈറിലായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വബർ എടുത്തു നോക്കൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, നിഖില മേഖലകളിലും എന്ന് പറയാം, സ്വബർ സാബിറായ മനുഷ്യൻ, സാബിറായ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വബറിനെ പിന്തുടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചു സൂറത്തുൽ അഹ്ഖാഫിൽ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ, റസൂലുമാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. ആരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ? സ്ഥൈര്യമുള്ള മനക്കരുത്തുള്ള പ്രവാചകന്മാർ ആരൊക്കെയാണ്? അത് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചു പ്രവാചകന്മാരാണല്ലോ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടുള്ള നാല് പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ പെട്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമ അത്രമാത്രം വലുതായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? തൗഹീദിനു വേണ്ടിയായിരുന്നു. ശിർക്കിനെ എതിർക്കുന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം അങ്ങേയറ്റം ക്ഷമിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള വാചകങ്ങളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാചകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, ക്ഷമ അവലംബിച്ചിട്ടുള്ളത് തൗഹീദ് സ്ഥാപിക്കുന്ന വിഷയത്തിലായിരുന്നു, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന വിഷയത്തിലായിരുന്നു. അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്കും ഇബാദത്തിനെ തിരിച്ചുവിടരുത്. ഇബാദത്തിന്റെ ഏതു വിഭാഗങ്ങളാകട്ടെ ഒന്നും തന്നെ അല്ലാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്കും തിരിച്ചുവിടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ദഅ്‌വ അത് നടത്തിയതിന്റെ പേരിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട അവസ്ഥയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോട് നടത്തുന്ന സംഭാഷണം സൂറത്തു മറിയമിന്റെ 41 മുതൽ 48 വചനം വരെയുള്ള ആയത്തുകളിൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് വളരെ സ്നേഹത്തോടുകൂടി ഇത് ഖാലലി അബീഹി യാ അബതി ലിമാ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരോട് ദുആ ചെയ്യുന്നത്, അവരെ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അതുപോലെ തന്നെ ഷൈത്താനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു. നാളെ വരുന്ന ശിക്ഷയെക്കുറിച്ച് തന്റെ പിതാവിനെ ഓർമ്മപ്പെടുത്തി. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ പറഞ്ഞു, ഖാല അറാഗിബുൻ അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ നീ ഒഴിവാക്കുകയാണോ? ലൈൻ ലം തൻതഹി, ഈ പണി നീ നിർത്തിയിട്ടില്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് ദഅ്‌വത്ത് നടത്തുക എന്നുള്ള പണി നീ നിർത്തിയിട്ടില്ലെങ്കിൽ, ഞങ്ങളെ വിഗ്രഹങ്ങളെ ഈ രൂപത്തിൽ പരാമർശിക്കുന്നത് നീ നിർത്തിയിട്ടില്ലെങ്കിൽ, ലഅർജുമന്നക, നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. ആരിൽ നിന്നാണ് ഈ സംസാരം? സ്വന്തം പിതാവിൽ നിന്ന്. വഹജുർനി മലിയ, വഹജുർനി മലിയ എന്ന് പറഞ്ഞാൽ, വലാ തുകല്ലിംനി സമാനൻ തവീല, ഇനി ഒരുപാട് കാലം നീ എന്നോടൊന്നും പറയണ്ട, എന്നോട് നീ മിണ്ടണ്ട എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ എത്രമാത്രം പ്രയാസമുണ്ടാകും. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ചു. ഇങ്ങനെ പല വിഷയങ്ങളിലും ക്ഷമിച്ചു. അദ്ദേഹം തൗഹീദിന് വേണ്ടിയാണല്ലോ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടത്. എന്താണ് ശത്രുക്കൾ, ആ വിഷയം നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. قالوا حرقوه وانتصروا آلي وانصروا آلهتكم إن كنتم فاعلين فترك البرد حرقوه أولا شوط غريك اترما اترم بليه ورثمانا ماند إبراهيم عليه الصلاة والسلام توحيد الأدي ورشدل أدو بولتنا أدي ورشدلنا دين بيريل ആ തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ ഹർറിഖൂഹു എന്നാണ് അവനെ ചുട്ടു കൊല്ലുക എന്നുള്ളത്. ചുട്ടുകൊല്ലുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എത്രമാത്രം പ്രയാസകരമായിട്ടുള്ള നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന വർത്തമാനമായിരിക്കും അല്ലെങ്കിൽ കാഴ്ചയായിരിക്കും അത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവർ പറയാണ് അവനെ ചുട്ടുകൊല്ലണം എന്നുള്ള കാര്യം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ശിക്ഷ ആ തീക്കുണ്ടാര ചിലറിയുക എന്നുള്ള ആ അവസ്ഥയിൽ എത്തുമെന്ന് ഉറപ്പിച്ചതാണ്. അവരദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിയുകയും ചെയ്തു. സഹിൽ ബുഖാരിയിൽ കാണാം എന്തായിരിക്കും ആ മാനസികാവസ്ഥ. നമ്മൾ ചിന്തിച്ചു നോക്ക്, വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അത് ദഅവത്ത് നടത്തി വേറൊരു തോന്നിയാസം ചെയ്തതിന്റെ പേരിലല്ല. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മൾക്ക് അനുഗ്രഹം നൽകുന്ന അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, വേറെ സൃഷ്ടികൾക്കൊന്നും ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്, വേറെ നാട്ടിലെന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനം ചെയ്തതിന്റെ പേരിലല്ല, തോന്നിവാസം ചെയ്തതിന്റെ പേരിലല്ല, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ എറിയാൻ നിൽക്കുകയാണ്. തീർത്തും അദ്ദേഹം എറിയും എറിയും അല്ലെങ്കിൽ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ പോകുന്ന സമയത്ത് സഹിൽ ബുഖാരിൽ കാണാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി ഭരമേൽപ്പിക്കപ്പെടാൻ, തവക്കുലാക്കാൻ, അള്ളാഹു എത്ര നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായിരുന്നു അദ്ദേഹത്തിന് അവസാനത്തെ വാചകം എന്നുള്ളതാണ്. ഇബ്രാഹിം അലഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. അള്ളാഹുവിന്റെ സഹായമെത്തി, ചൂടിനെ തണുപ്പാക്കി അള്ളാഹു തആല. ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന് ആ തീ തണുപ്പായി സമാധാനമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ചരിത്രമാണ്. എന്തിന്റെ പേരിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രയാസങ്ങൾ അനുഭവിച്ചത്? എല്ലാ നിലക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പല നിലക്ക് അല്ലാഹു തആല പരീക്ഷിച്ചു. ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ പരീക്ഷണങ്ങൾക്കും കൃത്യമായ അത് കൃത്യമായി നിർവഹിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാം. എന്തൊക്കെ പരീക്ഷണങ്ങളാണോ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് അത് സബറോടുകൂടി കൃത്യമായി നിർവഹിച്ചു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു. അത് അല്ലാഹു തആല തന്നെ പ്രഖ്യാപിച്ചു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബ് ചില കെലിമാറ്റുകൾ കൊണ്ട്, കെലിമാറ്റ് എന്ന് പറഞ്ഞാൽ അതെ ചില കൽപ്പനകൾ കൊണ്ട്, ചില വിരോധങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരീക്ഷണങ്ങളും റബ്ബ് നടത്തി. അതമ്മഹുന്ന, അതൊക്കെ കൃത്യമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചു എന്ന് അല്ലാഹു തആല തന്നെ സാക്ഷ്യപ്പെടുത്തി. സഹോദരങ്ങളെ, ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സബർ നമ്മൾക്ക് കാണാൻ സാധിക്കും. കൽപ്പനകൾ ചെയ്യുക എന്നതിന് സബർ വേണം, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിന് സബർ വേണം, തീർച്ചയായും വേണം. ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ വലിയ ജീവിതത്തെക്കുറിച്ച് വലിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അമ്പിയാക്കന്മാർക്ക് ഗൈബറിയും അദൃശ്യകാര്യങ്ങൾ അറിയുന്നവരാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരുടെ മണ്ടത്തരം ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഗൈബറിയും അദൃശ്യമറിയും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പണി ഇന്ന് ഒന്നുമല്ല. ഒരു ത്യാഗവും അതിലുണ്ടാവുകയില്ല അവരുടെ വിശ്വാസപ്രകാരം. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം ഞാൻ തീയിലെറിയപ്പെടും, അപ്പൊ അത് തണുപ്പായിരിക്കും. അതിലെന്ത് ത്യാഗമാണുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ അറക്കാൻ പറഞ്ഞ സന്ദർഭമുണ്ടല്ലോ. അത്ര പ്രയാസത്തോടുകൂടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന എന്ന നിലക്ക് തൃപ്തിയോടാണ് ചെയ്തതെങ്കിലും ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാവുമല്ലോ. പക്ഷേ ഗൈബറിയുമെന്ന് അമ്പിയാക്കന്മാർക്ക് ഗൈബറിയുമെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത് ഒരു കേവലം നാടകം മാത്രം. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം അറക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹു തആല ഉത്തരവിറക്കും എന്നുള്ള കാര്യം. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ചിന്തിക്കുമ്പോൾ തന്നെ കൃത്യമായി നമ്മൾക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെടും. ഇവിടെ ഖുറാഫാത്തിന്റെ അതുപോലെ തന്നെ ശിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും പേറുകയും ചെയ്യുന്ന ആളുകളുടെ അവരുടെ വിഡ്ഢിത്തം നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ക്ഷമ എന്നുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് വിഷയത്തിലാണ് നമുക്ക് ക്ഷമ ആവശ്യമുള്ളത്. ഒന്ന് സബറുൻ അലാ തഅതില്ല, സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണം. സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണം. ആ സൽക്കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ക്ഷമ വേണം, നമ്മുടെ നീയത്ത് ശരിയാക്കാൻ തീർച്ചും സബർ വേണം. കാരണം നീയത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ബാധിക്കുന്ന പല അസുഖങ്ങളുമുണ്ട്, റിയാഉ പോലെയുള്ള. അതിൽ നിന്നെല്ലാം മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നതിന് ക്ഷമ വേണം. അതുപോലെ തന്നെ ആ സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷമ ഉണ്ടാകണം. കെസൽ, മടി പോലെയുള്ള കാര്യങ്ങൾ ബാധിക്കാതെ അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ സൽക്കർമ്മം കഴിഞ്ഞതിനു ശേഷവും ക്ഷമ വേണം. സൽക്കർമ്മം ചെയ്തതിനു ശേഷം നമുക്കൊരു ഒരു തരം പൊങ്ങച്ചം, ഒരു ദുരഭിമാനം, ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്ത വരാൻ സാധിക്കും. അവിടെയും നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. ഇങ്ങനെ സൽക്കർമ്മം ചെയ്യാൻ, നിസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പെടുക്കാൻ ക്ഷമ വേണം, ജമാഅത്ത് നിസ്കാരത്തിന് വരാൻ ക്ഷമ വേണം. ഏറ്റവും വലിയ ക്ഷമ എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് സൽക്കർമ്മം ചെയ്യാനുള്ള ക്ഷമ തന്നെയാണ്. സൽക്കർമ്മം ചെയ്യാനുള്ള ക്ഷമ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ മഹത്വമുള്ള, ഏറ്റവും ഉന്നതമായ മർത്തബയിലുള്ളത് ആ സൽക്കർമ്മം ചെയ്യാനുള്ള ക്ഷമയാണ്. മറ്റൊന്ന് സബ്റുൻ അൻ മഹാരിമില്ല, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ഹറാം ചെയ്യാൻ ഒരു അവസരം കിട്ടി, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ആ ഹറാമിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുനിൽക്കുക എന്നതിന് ക്ഷമ വേണം, തീർച്ചയായും ക്ഷമ വേണം. അതാണ് സബ്റുൻ അൻ മഹാരിമില്ല രണ്ടാമത്തെ ക്ഷമ. മൂന്നാമത്തേതാണ് സബ്റുൻ അല അഖ്ദാരില്ല, അള്ളാഹു ഖദറാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖദർ എന്നോണം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും ക്ഷമ വേണം. ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൽ ബാധിച്ചിരിക്കുന്ന പ്രയാസം, നമ്മുടെ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാധിച്ചിട്ടില്ല എങ്കിലും ഒരുപക്ഷെ നാളെ നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈ ലോകമെന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ സമയത്തും സുഖങ്ങൾ കൊണ്ട് സുഖിക്കാനുള്ളതല്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്നുള്ളത്. ക്ഷമ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടവനാണ്. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞതാണ്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞതാണ്, ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പരീക്ഷണം എന്തായാലും ഉണ്ടാകും. അത് ഏതൊക്കെ കോലത്തിലാണ് വരിക, ഏതൊക്കെ രൂപത്തിലാണ് വരിക എന്നുള്ളത് ഒരിക്കലും നിശ്ചയമില്ല. പല രൂപത്തിലായിരിക്കും പരീക്ഷണം ഉണ്ടാകും. അപ്രതീക്ഷിതമായി നമ്മൾക്ക് പരീക്ഷണം ഉണ്ടാകാം. എന്തായിരുന്നാലും അത് ഉണ്ടാകും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലുണ്ടാകും. അള്ളാഹു ഉദ്ദേശിച്ച് നടക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കൂ. അള്ളാഹു അള്ളാഹു നിശ്ചയിച്ചതേ സംഭവിക്കുള്ളൂ. അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറച്ചൊന്നും സംഭവിക്കൂല. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവൻ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, വ്യത്യസ്തമായ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് എന്തൊക്കെയാണ് അള്ളാഹു നിശ്ചയിച്ചത്, അത് സംഭവിക്കുക തന്നെ ചെയ്തു. അത് മുമ്പേ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് എന്തൊക്കെ ബാധിക്കണം, എനിക്ക് എന്തൊക്കെ പരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അത് ഇന്നും ഇന്നലെയും നിശ്ചയിച്ചതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുനിയാവിൽ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, كتب الله مقادير الخلائق قبل ان يخلق السماوات والارض ب 50000 سنه. ഇവിടെ ഭൂമിയിൽ എന്തൊക്കെ നടക്കണമെന്നുണ്ടോ, എന്തൊക്കെ നടക്കുമെന്നുള്ളത് അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50000 വർഷം മുമ്പ്. സുബ്ഹാനല്ലാഹ്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50000 വർഷം മുമ്പ് തന്നെ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിനൊരിക്കലും ഒരാൾക്കും തടുക്കുക സാധ്യമല്ല. അത് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ പ്രളയമായിരിക്കാം, ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത മരണമായിരിക്കാം, വെള്ളപ്പൊക്കമായിരിക്കാം, ഭൂകമ്പമായിരിക്കാം, എന്തുമായിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത, മനസ്സിന് താല്പര്യമില്ലാത്ത പലതുമായിരിക്കാം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നേരത്തെ പറഞ്ഞില്ല, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടായിരിക്കേണ്ടത് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ സബ്റാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്താണ് സത്യവിശ്വാസിക്ക് അതിൽ നിന്നുള്ള ഗുണപാഠം? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കാരണമാകണം അത്. അള്ളാഹു ചാല ചില പരീക്ഷണങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെ. അത് മുമ്പും അള്ളാഹു ചാല നടത്തിയിട്ടുണ്ട്. എന്തിനാണ് അത് നടത്തുന്നത്? ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, അകലാനല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള കാരണമായിരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത് കാണാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുസീബത്തുൻ تقبل بها على الله خير من نعمة تنسيك ذكر الله ഒരു മുസീബ അത് മുഖേന നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നതിനേക്കാൾ നല്ലത്. അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നതിനേക്കാൾ ഖൈർ. ഒരു പരീക്ഷണം ഉണ്ടായി, ആ പരീക്ഷണം ഉണ്ടായതിനു ശേഷം അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റി, അതാണ് ഖൈർ. ചില ആളുകളുടെ മരണങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, ചില ദുരന്തങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അതുവരെ മോശപ്പെട്ട രൂപത്തിൽ ജീവിക്കുകയായിരുന്നു, ഗഫ്ലത്തിലായിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായപ്പോ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുസീബത്ത് നമുക്ക് ഖൈറായിരിക്കും. എന്താണ് ഈ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ അവൻ ചെയ്യേണ്ടത്? അവൻ സബ്ർ പാലിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. യാക്കൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ എന്താണ് അദ്ദേഹം പറഞ്ഞു? ഖാല ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്ത് പരീക്ഷണം ഉണ്ടാകുമ്പോഴും അത് ജാറങ്ങളിലേക്കും അതുപോലെ തന്നെ മഖ്ബറകളിലേക്കും ഔലിയാക്കന്മാരുടെ അടുത്തേക്കും ഒക്കെ ഓടിപ്പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. പ്രയാസമുണ്ടാകുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോവുക, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി. എന്നാൽ പ്രവാചകന്മാരുടെ മാതൃക, അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുറാനിൽ എന്തിനാണ് പഠിപ്പിച്ചിട്ടുള്ളത്? വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകന്മാർ അവർ പറഞ്ഞത് ഖാല ഇന്നമ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് ഇന്നമ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ പ്രയാസം, എന്റെ ബുദ്ധിമുട്ട് ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് നമ്മൾ ആകേണ്ടത്. പരീക്ഷണങ്ങൾ ഉണ്ടാകും, ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ നമുക്ക് പുണ്യമുണ്ട്, അതിന് കണക്കില്ലാത്ത പുണ്യമുണ്ട്, കണക്കില്ലാത്ത പുണ്യമുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല സ്വബർ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അത്രയും വലിയ കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. സുലൈമാൻ ഇബ്നുൽ ഖാസിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, കുല്ലു അമലിൻ യുറഫു സവാബുഹു ഇല്ല സബർ. എല്ലാ അമലിനും എത്ര പ്രതിഫലം കിട്ടും എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഇത്ര എത്ര ഇന്നത് ചെയ്താൽ ഇന്ന കൂലിയുണ്ട് എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്ഷമക്കൊഴികെ, ക്ഷമയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു തആല സബർ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അത്രയും വലിയ കാര്യമാണത് സബർ എന്നുള്ളത്. ഓരോ ഇബാദത്തിന്റെയും കൂടെ ആ സബർ ഉണ്ടായിരിക്കും. ഒരു ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ സബർ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും അവന് സബർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സബറിന് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. പ്രതിഫലത്തിന്റെ വർദ്ധനവ് എങ്ങനെയാണ്? എത്രത്തോളം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടോ അത്രയും നമുക്ക് പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഫമൻ റളിയ ഫലഹു റിദ. അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം വന്നു, ആ പരീക്ഷണത്തിൽ അല്ലാഹുവിന്റെ ആ പരീക്ഷണത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടാൽ, സബർ കാണിച്ചാൽ, ഫലഹു റിദ, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. ഫമൻ സഖിത ഫലഹു സഖത്. നമ്മൾ അല്ലാഹു പരീക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനോട് ദേഷ്യം വെച്ചാലോ, അതുകൊണ്ട് നമ്മൾക്ക് കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ കോപവും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് പരീക്ഷണം ബാധിച്ചതിന്റെ പേര് അള്ളാഹുവിനോട് ദേഷ്യം കാട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാചകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു പറഞ്ഞതാണ് ആരെങ്കിലും പരീക്ഷണം ഉണ്ടാകുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വർത്തമാനം പറഞ്ഞാൽ അള്ളാഹു അവനെ അവനോട് കോപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കണം. അള്ളാഹു എന്നെ ഈ പരീക്ഷിക്കുന്നത് എനിക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. കാരണം അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവരെ പരീക്ഷിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ യുറിദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബ് മിൻഹു. അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പരീക്ഷണം വന്നാലും സത്യവിശ്വാസി മനസ്സിലാക്കണം, ഇത് അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്നെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് സത്യവിശ്വാസിക്ക് ഒരു ഹസ്നുൽ ദന്നി ബില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചൊരു നല്ല വിചാരം ഉണ്ടാക്കാൻ സാധിക്കണം. നോക്കൂ, ഒരു ഹദീസ് നോക്കൂ, എത്രമാത്രം അള്ളാഹു തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയകൂനു ലഹു ഇൻദല്ലാഹിൽ മൻസില. അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിൽ അവനൊരു സ്ഥാനമുണ്ട് ഒരു മനുഷ്യന്. പക്ഷേ ഫമാ യബ്ലുഹാ ബിഅമലിഹി, അവനൊരിക്കലും അവന്റെ അമൽ ചെയ്തിട്ട് ആ അള്ളാഹുവിന്റെ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കൂല. അവന്റെ അമൽ കൊണ്ടൊരിക്കലും അവൻ അതിനെത്താൻ സാധിക്കൂല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ഫലാ യസാലുല്ലാഹു യബ്തലീഹി ബിമാ യക്റഹ്. അള്ളാഹു എന്ത് ചെയ്യും അറിയോ?
അവനങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ പരീക്ഷണത്തിനൊക്കെ അള്ളാഹു ഇങ്ങനെ കൂലി കൊടുത്ത് അവന്റെ ദറജ ഉയർത്തി ഉയർത്തി, ആ അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥാനത്തേക്ക് അവൻ എത്തിക്കുന്നതിന് വേണ്ടി അവനങ്ങനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റണം. നമ്മൾക്കൊരു പരീക്ഷണം, ഒരു രോഗമുണ്ടായി, നമ്മൾക്കൊരു പ്രളയത്തിൽ നമ്മുടെ വീട് പൊളിഞ്ഞുപോയി, അപ്പോഴൊക്കെ നമുക്കിത് ചിന്തിക്കാൻ പറ്റണം, അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ട് ഇതിന് ക്ഷമിച്ചാൽ ഇന്ന ദറജയിലേക്ക് എത്തിക്കാൻ, നമ്മൾ ചെയ്ത അമൽ കൊണ്ട് ഒരിക്കലും അള്ളാഹു ഉദ്ദേശിച്ച ആ ഒരു മനസ്സിലത്തിലേക്ക് സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അള്ളാഹു നമ്മളെങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിക്കും, ആ ക്ഷമിച്ചതിന്റെ പേരിൽ നമ്മുടെ ദറജ ഉയർത്തി ഉയർത്തി അങ്ങനെ അള്ളാഹു നമ്മൾ അവിടേക്ക് എത്തിക്കുകയാണ് എന്ന ഒരു നല്ല വിചാരം നമ്മൾക്കുണ്ടാകാൻ സാധിക്കണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൽ മറ്റൊരു ഭാഗമുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശുക്രാണ്. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളത് വളരെ വിശദമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ശുക്ർ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ കൽബ് കൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും അതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൽബിന്റെ ശുക്റാണ്, ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട ശുക്റാണ്. അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക, അൽഹംദുലില്ലാ പോലെയുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അവന് അള്ളാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറയുക എന്നുള്ളത് ഒരു അഹങ്കാരത്തിന്റെ പേരിലല്ല, അള്ളാഹു എനിക്കിതൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും അതിന്റെ പേരിൽ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക എന്നത് ലിസാൻ, നാവിന്റെ ശുക്റാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നിനക്ക് റബ്ബ് നൽകിയ അനുഗ്രഹം നീ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു അത്തഹദ്ദുസു ബിനിഅമതില്ലാഹി ശുക്റുൻ, അല്ലാഹു നൽകിയ നിഅമത്തുകൾ പറയുക എന്നുള്ളത് ശുക്റാൻ. അല്ലാഹു നമ്മൾ ചില ആളുകൾ അത് മറച്ചു വെക്കും, എപ്പ ചോദിച്ചാലും അവൻ പറയും എനിക്ക് പ്രയാസം തന്നെയാണ്, എങ്ങനെയുണ്ട് ഖൈറല്ലേ ചോദിച്ചു അങ്ങനെ തട്ടിമുട്ടി പോണെന്ന് പറയും. അവന് നൽകിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവന് പറയാൻ സാധിക്കുന്നില്ല, എടുത്തു പറയാൻ സാധിക്കുന്നില്ല. അവൻ അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ പറയുമ്പോഴൊക്കെ അവന്റെ ബുദ്ധിമുട്ടേ പറയുള്ളൂ. അവൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ മറച്ചു വെക്കും, അത് പുറത്തേക്ക് പറയില്ല ഒരിക്കലും. അഹങ്കാരത്തിന്റെ പേരിൽ എനിക്ക് അള്ളാഹു ഇതൊക്കെ നൽകിയിട്ടുണ്ടെന്ന് പൊങ്ങച്ചത്തോടു കൂടി പറയൽ തെറ്റാണ്. എന്നാൽ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറയൽ അതൊരു ഇബാദത്താണ് എന്ന നിലയ്ക്ക് നമ്മൾക്ക് കിട്ടിയിട്ട് അനുഗ്രഹം പറയുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്, അത് കൂലിയിട്ടും അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിന്റെ ഭാഗമാണത്. അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ള ശുക്ർ, ഓരോ അവയവത്തിനും ശുക്റുണ്ട്. കണ്ണുകൊണ്ട് നടത്തേണ്ട ശുക്ർ എന്ന് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിലേക്ക് നോക്കുക, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹു പുണ്യപ്പെടുത്തുക. ഖുർആനിലേക്ക് നോക്കുക കണ്ണിന്റെ ഇബാദത്താണ്, അത് കണ്ണുകൊണ്ട് നടത്തേണ്ട ശുക്റാൻ. ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഉണ്ട് ശുക്ർ. അതിൽ പ്രധാനപ്പെട്ടതാണ് സുജൂദു ശുക്ർ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ശുക്ർ. സുജൂദു ശുക്ർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളിൽ നിന്ന് മറഞ്ഞുപോയിട്ടുള്ള ഒരു സുന്നത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ദരിക്കുന്ന ഹദീസിൽ കാണാം അന്നഹു കാന ഇദാ ജാഅഹു അംറു സുറൂരിൻ ഔ ബുശ്ര ബിഹി ഖറ സാജിദൻ ശാകിറൻ ലില്ലാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സന്തോഷ വാർത്ത വന്നാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു നല്ല സന്തോഷമുണ്ടാക്കുന്ന ഒരു വർത്തമാനം വന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം സന്തോഷ വാർത്ത അറിയിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറ സാജിദൻ, സുജൂദിൽ റസൂലുള്ള വീഴും, ശാകിറൻ ലില്ലാ, അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾക്കൊരു സന്തോഷമുണ്ടായി, ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു, ഒരു മകനുണ്ടായി, ഒരു മകളുണ്ടായി, ആ സന്തോഷത്തിൽ നമുക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ സാധിക്കണം. ശുക്റിന്റെ സുജൂദാണ് നമ്മൾ വലിയ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന ഒരു ദുരിതം മാറിപ്പോയി, ആ സമയത്ത് നമുക്ക് ഉടനെ സുജൂദ് ചെയ്യാൻ സാധിക്കണം. അതാണ് ശുക്റിന്റെ സുജൂദ്. അത് സന്തോഷമുണ്ടാകുമ്പോ, ഒരു അനുഗ്രഹം ലഭിക്കുമ്പോ ആ സുജൂദ് ചെയ്യുമെന്നത് പോലെ തന്നെ ഒരു ദുരിതം മാറുമ്പോഴും സുജൂദ് ചെയ്യണം. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ മരിച്ചുപോയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശുക്റിന്റെ സുജൂദ് ചെയ്തു എന്നാണ്. അതായത് വലിയൊരു ദുരിതമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രയാസമായിരുന്നു, ആ പ്രയാസം നീങ്ങിപ്പോയപ്പോ ശുക്റിന്റെ സുജൂദ് ചെയ്തു. ഇത് നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ശുക്റിന്റെ സുജൂദിന് വുളൂ പോലും ആവശ്യമില്ല, വുളു പോലും ആവശ്യമില്ല. നമ്മുടെ സന്തോഷം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ ഉടനെ സുജൂദ് ചെയ്യുക, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്. വുളു ചെയ്യാനുള്ള സമയം കൂടി ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കണം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പുതുതായി ഉണ്ടാകാറുണ്ട്. ആ ഓരോ അനുഗ്രഹങ്ങൾ പുതുതായി ഉണ്ടാകുമ്പോൾ, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്കല്ല, പുതുതായി ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിപത്ത് നീങ്ങിപ്പോകുമ്പോൾ ഈ സുന്നത്ത് നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകിയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനെ ധാരാളമായി ശുക്ർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം നന്ദിയുള്ള ആളായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനല്ലൈൽ ഹത്താ തതഫത്തറ ഖദമാഹു, രാത്രി നിസ്കരിച്ച് നിസ്കരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ പൊട്ടിയിരുന്നു എന്നാണ്, നീര് വന്ന് പൊട്ടിയിരുന്നു. അപ്പൊ എത്ര നിന്നിട്ടുണ്ടാകും? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂൽ അല്ലാഹ് തഫ്അലു ഹാദാ ഫഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, റസൂലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഓർത്തു വന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അഫല അകൂനു അബ്ദൻ ശകൂറ, ആയിഷ നന്ദിയുള്ള അടിമയാകേണ്ടേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ എത്ര ശുക്ർ കാണിക്കണം, അത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്ന ഏറ്റവും വലിയ മുത്തഖിയായ അച്ചഖയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ശുക്ർ കാണിക്കാൻ ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരിക്കങ്ങനെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു. എന്താ പ്രാർത്ഥിക്കുന്നത് അറിയോ? അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, അല്ലാഹുവേ ന്യൂനപക്ഷത്തിന്റെ കൂടെ എന്നെ ആക്കണേ, ന്യൂനപക്ഷം കുറച്ചാളുകളുള്ള വിഭാഗത്തിന്റെ കൂടെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചൂടി ചോദിച്ചു, മഹാദ എന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ന്യൂനപക്ഷത്തിന്റെ കൂടെ, ഭൂരിപക്ഷത്തിന്റെ കൂടെ അല്ലേ, ന്യൂനപക്ഷത്തിന്റെ കൂടെ ആക്കണമേ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? അപ്പൊ അദ്ദേഹം പറയും, യാ അമീർ അൽ മുഅ്മിനീൻ യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നെടുത്ത് പറഞ്ഞതാണ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറച്ചാളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ എപ്പോഴും കുറച്ചാളുകളെ നല്ലവരുള്ളൂ. അതുപോലെ തന്നെ സൂറത്തു സബയിൽ പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമയുടെ കൂട്ടത്തിൽ നന്നായി അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ സൂറത്തു സാദിൽ പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്തി വഖലീലും മാഹും, അവരും കുറച്ചേ ഉള്ളൂ. അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എടുത്താൽ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ഈ കുറച്ചുള്ള ആളുകൾ, അത് പറഞ്ഞാൽ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് നന്നായി ശുക്ർ കാണിക്കുന്ന ആളുകൾ കുറച്ച്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ കുറച്ച്, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ കുറച്ച്, ആ ന്യൂനപക്ഷത്തിന്റെ കൂടെ നീ ആക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ താല്പര്യം. ഇങ്ങനെ നമ്മൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈ ന്യൂനപക്ഷം അള്ളാഹുൽ വിശ്വസിച്ച് അമലുകൾ ചെയ്യുന്ന വളരെ കുറഞ്ഞ ആളുകൾ, അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതും ഇതിന്റെ കൂടെ വേണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി, നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്, നിസ്കാര ശേഷം ചൊല്ലേണ്ട അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചൊല്ലേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രി, അല്ലാഹു നീ എന്നെ സഹായിക്കണം നിന്നെ സ്മരിക്കാൻ. വ ശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ. വ ഹുസ്നി ഇബാദതി, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നിന്റെ സഹായം ഉണ്ടാകണം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്നതിലെ സഹായത്തിന്റെ പ്രഥമോദ്ദേശം, ഇബാദത്ത് ചെയ്യാനുള്ള സഹായം അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകണം. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് മുആദിനാണ്. യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദ് ഞാൻ നിന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സലാത്തിൻ തഖൂൽ, ഈ പറയുന്ന കാര്യം നിസ്കാര ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിൽ സലാം വെട്ടുന്നതിന് മുമ്പ് നീ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള ഉപദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വാബിറുകളുടെ കൂട്ടത്തിൽ, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ധാരാളമായി ശുക്ർ ചെയ്യുന്ന ശക്കൂറുകളുടെ കൂട്ടത്തിൽ, ധാരാളമായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട ഈ രണ്ട് ഗുണങ്ങളുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം അള്ളാഹു നീക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു ചില അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ ആ ഭാഗത്ത് നിലമ്പൂർ അരീക്കോട് ഭാഗങ്ങളിലൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ പൊന്നാനി ഭാഗത്തൊക്കെ പ്രയാസപ്പെടുന്ന ആൾ, നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് നമ്മൾ എങ്ങനെ സാധിക്കുമോ അങ്ങനെ നമുക്ക് അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖീന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.